പാഠം മൂന്ന്. സഭ വിശ്വാസികളുടെ സമൂഹം. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ സ്ലീഹന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവിടുന്ന് അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. ഈശോ തന്റെ സഭയ്ക്ക് അടിസ്ഥാനമിടുന്നതിന്റെ സൂചനയായി ഈ സംഭവത്തെ നമുക്ക് കാണാം. ഇതിലെ ഏറ്റവും കാതലായ സത്യം ഈശോ സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് ദൈവിക ശക്തിയാൽ ശിമയോൻ ഏറ്റുപറഞ്ഞതാണ്. ഈ ഏറ്റുപറച്ചിലിൽ സംപ്രീതനായ ഈശോ ശിമയോനെ സഭയുടെ അടിസ്ഥാന ശിലയാക്കി സ്ഥാപിച്ചു. ഈശോ സജീവ ദൈവത്തിന്റെ പുത്രനും മിശിഹായുമാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ. വിശ്വാസം ദൈവത്തിന്റെ വിളിക്കുള്ള പ്രത്യുത്തരം. തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ഈ പ്രത്യുത്തരം സ്നേഹസമർപ്പണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. പന്തകുസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗം കേട്ട ജനം ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പത്രോസ് നിർദ്ദേശിച്ചതുപോലെ അവർ പശ്ചാത്തപിച്ച് മാമോദീസ സ്വീകരിച്ചു. ഈശോയെ കർത്താവ് രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ഗണത്തിൽ അവർ അംഗങ്ങളായി. പൂർവപിതാവായ അബ്രാഹത്തിന്റെയും പരിശുദ്ധ മറിയത്തിന്റെയും ജീവിതം യഥാർത്ഥ വിശ്വാസത്തിന്റെ മാതൃകയാണ്. സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നിട്ടും അബ്രാഹം ദൈവത്തിന്റെ വാക്കിൽ പ്രത്യാശയർപ്പിച്ചു. അസാധ്യമായത് ദൈവം സാധ്യമാക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും നാം കാണുന്നത്. ദൈവിക ശക്തിയാൽ താൻ ദൈവപുത്രന് ജന്മം കൊടുക്കുമെന്നുള്ള ദൈവദൂതന്റെ സന്ദേശത്തിൽ മറിയം വിശ്വസിച്ചു. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെങ്കിൽ പോലും ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നടപ്പാകുമെന്ന ഉറപ്പാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. ദൈവത്തോടുള്ള ആഴമായ ഒരു സ്നേഹബന്ധം ഈ വിശ്വാസത്തിന് പിന്നിലുണ്ട്. സ്നേഹത്താൽ പ്രേരിതമായി മനസ്സും ബുദ്ധിയും ഹൃദയവുമെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ് വിശ്വാസത്തിൽ നാം ചെയ്യുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം. ദൈവത്തിന്റെ അത്യുത്തമ വെളിപാടാണ് ഈശോ. ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തിയത് ഈശോയിലൂടെയാണ്. ഈശോ തന്റെ ജീവിത മരണോത്ഥാനങ്ങളിലൂടെ താൻ ദൈവത്തിന്റെ പുത്രനും കർത്താവും മിശിഹായും രക്ഷകനുമാണെന്ന് വെളിപ്പെടുത്തി. ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം ഈ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ചു. നസ്രായനായ ഈശോ കർത്താവും രക്ഷകനും മിശിഹായുമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് വിശ്വാസത്തിന്റെ പ്രകാശനമാണ്. ഇപ്രകാരം ഈശോയിൽ ദൈവത്തെ ദർശിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുന്നുള്ള വിശ്വാസം ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് സഭ. ഈശോ പിതാവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി കുരിശിൽ തന്നെ തന്നെ പിതാവിന് പൂർണ്ണമായും സമർപ്പിച്ചു. അതുപോലെ ദൈവഹിതത്തിന് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസത്തിന്റെ അഞ്ച് ഘടകങ്ങൾ. ഒന്ന്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം. രണ്ട്, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ സ്വീകരണം. 3. മനുഷ്യൻ്റെ പരിപൂർണമായ അനുസരണവും സമർപ്പണവും. 4. വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം. 5. വിശ്വാസം മനുഷ്യൻ്റെ പ്രത്യുത്തരമായിരിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്നുമുള്ള അവബോധം. സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള വാതിലാണ്. പൗലോസ് ലീഹ ചോദിക്കുന്നു, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? വിശ്വാസത്തിലേക്ക് നയിക്കാൻ സുവിശേഷ പ്രഘോഷണം ആവശ്യമാണെന്ന് ഈ തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. ഈശോ സഭയെ ഏൽപ്പിച്ച ദൗത്യവും സുവിശേഷ പ്രഘോഷണമായിരുന്നു. ഉത്ഥിതനായ ഈശോ സ്ലീഹന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈശോയിൽ നിന്നും ഈ ദൗത്യം ഏറ്റുവാങ്ങിയ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്കും വചനപ്രഘോഷണത്തിനായി പോയി. ഈശോയിലൂടെ അവർക്ക് കൈവന്ന രക്ഷയുടെ അനുഭവം അവർ പ്രഘോഷിച്ചു. അവരുടെ പ്രസംഗങ്ങളും ജീവിത സാക്ഷ്യവും അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. മാനസാന്തരം വിശ്വാസത്തിൻ്റെ ആവശ്യഘടകം. വചനശ്രവണം മാനസാന്തരത്തിലേക്കും ഈശോയിലുള്ള വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന ആഹ്വാനത്തോടെയാണ് ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചത്. മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം. ഗ്രീക്ക് ഭാഷയിൽ മെത്തനോയിയ എന്ന പദമാണ് ഇതിന് സമാനമായി ഉപയോഗിക്കുന്നത്. തിരിച്ചുവരവ് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. തെറ്റായ വഴികളിൽ നിന്നും മാറി സുവിശേഷത്തിൻ്റെ പാതയിലൂടെ നടക്കാനുള്ള ഉറച്ച തീരുമാനമാണ് മാനസാന്തരം. തിരുവചന ശ്രവണം ജീവിത പരിവർത്തനത്തിനും ഈശോയിലുള്ള വിശ്വാസത്തിനും കാരണമാകണം. ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നവർ രക്ഷിക്കപ്പെടും. ഇപ്രകാരം രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ചരിക്കുന്നവരുടെ സമൂഹമാണ് സഭ. വിശ്വാസം നമ്മെ ഐക്യപ്പെടുത്തുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് വ്യക്തിപരമായ മാനത്തോടൊപ്പം സമൂഹപരമായ മാനവുമുണ്ട്. അത് അടിസ്ഥാനപരമായി സഭാ കൂട്ടായ്മയിലുള്ള പങ്കുചേരലാണ്. ദൈവിക വെളിപ്പെടുത്തലിന് നാം നൽകുന്ന പ്രത്യുത്തരമാണല്ലോ വിശ്വാസം. ഈ പ്രത്യുത്തരമാണ് കൂട്ടായ്മ സൃഷ്ടിക്കുന്നത്. വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി തീർന്നു. ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി അപ്പം മുറിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. ആദിമസഭയുടെ ജീവിതശൈലി വിശദമാക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ വിശ്വാസം സൃഷ്ടിക്കുന്ന കൂട്ടായ്മയുടെ ചിത്രമാണ് നൽകുന്നത്. സഭാ കൂട്ടായ്മയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. മറ്റ് കൂദാശകൾ ഈ സഭാഗാത്രത്തിലുള്ള നമ്മുടെ വളർച്ചയ്ക്ക് സഹായമാകുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി തിരുവചനത്താലും കൂദാശകളാലും പോഷിക്കപ്പെട്ട് പ്രാർത്ഥിച്ചും പങ്കുവച്ചും വളരുന്ന വിശ്വാസികളുടെ സമൂഹമാണ് തിരുസഭ. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1-47 തിരുവചനങ്ങൾ. ഓർമ്മിക്കാനൊരു തിരുവചനം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. Romans 10:9. നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസായിലൂടെ ഞങ്ങൾക്ക് തിരുസഭയിൽ ജന്മം നൽകിയ കർത്താവെ, വിശ്വാസത്താലും സ്നേഹത്താലും സഭയുടെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ തീരുമാനം ഈശോയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. സഭയോടൊത്തു ചിന്തിക്കാം. മിശിഹായ്ക്ക് സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ടും പ്രത്യേകമായി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിയുടെ ബലികൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടും ദൈവജനം മിശിഹായുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേർന്നു. തിരുസഭ 12. മാതൃസഭയെ അറിയാൻ മാർത്തോമ നസ്രാണികൾ തങ്ങൾക്ക് തോമാസ് ലെഹായിൽ നിന്നും ലഭിച്ച ക്രിസ്തീയ വിശ്വാസം അന്നത്തെ സംസ്കാരത്തോട് അനുരൂപപ്പെടുത്തിയാണ് വളർത്തിയെടുത്തത്. ഭാരതീയ പശ്ചാത്തലത്തിനിണങ്ങുന്ന ആധ്യാത്മിക ജീവിത ശൈലിയാണ് അവർ പാലിച്ചിരുന്നത്. അവർ സ്വീകരിച്ച പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം സാംസ്കാരിക അനുരൂപണങ്ങളോടെ വളർന്നുവന്നു. ഇങ്ങനെ തികച്ചും ഭാരതീയമായ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഈ സഭയ്ക്ക് സ്വന്തമായിരുന്ന പല പൈതൃകങ്ങളും കാലക്രമത്തിൽ നഷ്ടമായി. ഇന്ന് സ്വയാധികാര സഭയായി ഉയർത്തപ്പെട്ട നമ്മുടെ സഭ നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനും കാലത്തിനും സംസ്കാരത്തിനും യോജിച്ച നവീകരണം നടത്താനും ശ്രമിക്കുകയാണ്.